നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കായംകുളം കൊച്ചുണ്ണി എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021.
കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി. തിരുവിതാംകൂറിലെന്നല്ല, കേരളത്തിൽ തന്നെ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ കൊച്ചുണ്ണി ഒരു വലിയ കള്ളനും അക്രമിയുമാണെന്നാണ് മിക്കവരുടെയും ബോധം. വാസ്തവത്തിൽ അയാൾ ഒരു സത്യവാനും മര്യാദക്കാരനും കൂടിയായിരുന്നു. പരസ്പരവിരുദ്ധങ്ങളായ ഈ ഗുണങ്ങളെല്ലാം കൂടി ഒരാളിൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചിലർ വിചാരിച്ചേക്കാം. അതേതു പ്രകാരമാണെന്ന് പിന്നാലെ വരുന്ന സംഗതികൾ കൊണ്ട് ബോധ്യപ്പെടുമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. കൊച്ചുണ്ണി ജനിച്ചത് 993 കർക്കിടകമാസത്തിൽ അമാവാസിയിൽ ഒരു അർദ്ധരാത്രി സമയം തിരുവിതാംകൂറിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ചേർന്ന ഈരിക്കാട്ടു പ്രവൃത്തിയിൽ കൊട്ടുകുളങ്ങരയ്ക്ക് സമീപമുണ്ടായിരുന്ന സ്വഗ്രഹത്തിലാണ്. കൊച്ചുണ്ണിയുടെ പിതാവും വലിയ അക്രമിയും കള്ളനുമായിരുന്നു. അയാളുടെ പ്രധാന ഉപജീവനമാർഗം മോഷണം തന്നെയായിരുന്നു. അന്നന്നു മോഷ്ടിച്ചു കിട്ടുന്നതുകൊണ്ട് അഹോവൃത്തി കഴിച്ചുവെന്നല്ലാതെ അയാൾക്ക് സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു രാത്രിയിൽ ഒന്നും മോഷ്ടിക്കാൻ തരപ്പെട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അയാളും അയാളുടെ കുടുംബത്തിലുള്ളവരും പട്ടിണി തന്നെ. അയാളുടെ സ്ഥിതി അത്രമാത്രം മോശമായിരുന്നു. അതിനാൽ തന്റെ പുത്രനായ കൊച്ചുണ്ണിയെ യഥാകാലം വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും മറ്റും അയാൾക്ക് കഴിഞ്ഞില്ല. കൊച്ചുണ്ണി ഏകദേശം 10 വയസ്സുവരെ വളരെ കഷ്ടപ്പെട്ട് ഒരുവിധം സ്വഗ്രഹത്തിൽ തന്നെ താമസിച്ചു. അതിന്റെ ശേഷം അവൻ വിശപ്പ് സഹിക്കാൻ പാടില്ലാതെയായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത പ്രദേശമായ ഏവൂർ എന്ന സ്ഥലത്ത് ചെന്നു ചേർന്നു. അവൻ അവിടെ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന ഒരു പരദേശ ബ്രാഹ്മണന്റെ മഠത്തിൽ ചെന്ന് ആ ബ്രാഹ്മണന്റെ അടുക്കൽ താനൊരു മുഹമ്മദീയ ബാലനാണെന്നും ദാരിദ്ര്യദുഃഖം നിമിത്തം ഇറങ്ങിപ്പുറപ്പെട്ടതാണെന്നും മറ്റും പറഞ്ഞു കേൾപ്പിക്കുകയും തനിക്ക് വിശപ്പ് ദുസ്സഹമായി തീർന്നിരിക്കുന്നതിനാൽ വല്ലതും തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ദയാലുവായ ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയുടെ ദീനവചനങ്ങളെ കേട്ടും പാരവശ്യം കണ്ടും മനസ്സലിയുകയാൽ വാർത്തകഞ്ഞിയിൽ കുറെ വറ്റും ഉപ്പുമിട്ട് അവന് വയറു നിറയുന്നത് വരെ കൊടുത്തു. ആ വാർത്തകഞ്ഞി നമ്മുടെ കൊച്ചുണ്ണിക്ക് അപ്പോൾ പഞ്ചാമൃതത്തേക്കാൾ മാധുര്യമുള്ളതായി തോന്നിയെന്ന് പറയണമെന്നില്ലല്ലോ. കഞ്ഞി കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയോട് ആഹാരത്തിനുള്ള വക കിട്ടിയാൽ നിനക്കിവിടെയെങ്ങും താമസിക്കാമോ എന്ന് ചോദിച്ചു. കൊച്ചുണ്ണി സന്തോഷത്തോടുകൂടി അങ്ങനെയാകാമെന്ന് സമ്മതിച്ചു. ഉടനെ ആ ബ്രാഹ്മണൻ അവിടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വലിയ വീട്ടിൽ പീടിക എന്ന് പ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന പീടികയിൽ കൊണ്ടുചെന്ന് ഇവനൊരു പാവപ്പെട്ട കൊച്ചനാണ്, ഇവൻ ആഹാരത്തിന് വല്ലതും കൊടുത്താൽ ഇവിടെ താമസിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു. പീടികക്കാർ അങ്ങനെ തന്നെ സമ്മതിച്ച് അവനെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. കൊച്ചുണ്ണിക്ക് ആദ്യം അവിടെ നിശ്ചയിച്ച വേല സാമാനങ്ങളെടുത്തു കൊടുക്കുകയായിരുന്നു. അതവൻ വളരെ ജാഗ്രതയോടും ശരിയായും ചെയ്യുകയാൽ മുതലാളിക്ക് വളരെ സന്തോഷം തോന്നുകയും കൊച്ചുണ്ണിക്ക് ഭക്ഷണം, വസ്ത്രധാരണം മുതലായവയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ശരിയായി കൊടുത്തു. വരി, ചിപ്പം കെട്ടുക മുതലായ ചില ജോലികൾ കൂടി കൊച്ചുണ്ണിയെ ചുമതലപ്പെടുത്തി. കാലക്രമേണ സാമാനങ്ങൾ അളന്നുതൂക്കിയും കൊടുക്കുക, വാങ്ങുക മുതലായി പീടികയിലുള്ള സകല ജോലികൾക്കും ചുമതലക്കാരൻ കൊച്ചുണ്ണിയായി തീർന്നു. കൊച്ചുണ്ണിക്ക് സകല പ്രവൃത്തികൾക്കും പ്രത്യേകമൊരു വാസനയും സ്വച്ഛതയും അതിയായ ജാഗ്രതയും ഉണ്ടായിരുന്നതിനാൽ മുതലാളിക്ക് അവനിലുള്ള സന്തോഷവും വിശ്വാസവും അളവില്ലാതെ വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ മുതലാളി കച്ചവട സാമാനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനായി ആലപ്പുഴയ്ക്ക് പോയി. കൊച്ചുണ്ണിയെയും കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്ന് സാമാനങ്ങളെല്ലാം വഞ്ചിയിലാക്കി ഇങ്ങോട്ട് പുറപ്പെട്ടു. മധ്യമാർഗം അതികലശലായി ഒരു കോളും പിശറും തുടങ്ങി. ഓളം വലിയ മല പോലെ ഉയർന്നിളകി മറിഞ്ഞു തുടങ്ങി. വഞ്ചിയിൽ വെള്ളമടിച്ചു കയറി തുടങ്ങി. വഞ്ചി മുങ്ങുമെന്ന് തീർച്ചയായും വഞ്ചിക്കാരൻ, അയ്യോ ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ല, കഴുക്കോൽ കുത്തിയിട്ട് വഞ്ചി നേരെ നിൽക്കുന്നില്ല, ഇതാ ഓളപ്പത്തിയിലായിരിക്കുന്നു, ദൈവം തന്നെ രക്ഷിക്കട്ടെ എന്നും മറ്റും പറഞ്ഞ് നിലവിളി കൂട്ടി തുടങ്ങി. സാമാനങ്ങൾ പോകുന്നത് പോകട്ടെ, നമ്മുടെ ജീവനും പോകുമല്ലോ എന്ന് പറഞ്ഞ് മുതലാളിയും നിലവിളിച്ചു തുടങ്ങി. അപ്പോൾ കൊച്ചുണ്ണി, നിങ്ങൾ വ്യസനിക്കാതെയും കരച്ചിൽ കൂട്ടാതെയും ഇരിക്കാമെങ്കിൽ വഞ്ചി ഞാൻ കരക്കടുപ്പിക്കാം, ചുമ്മാ ഇരിക്കണം, നമുക്ക് പടച്ചവനുണ്ട് എന്നു പറഞ്ഞു. ധൈര്യസമേതം വഞ്ചിയുടെ അമരത്ത് ചെന്ന് കഴുക്കോലെടുത്ത് ഊന്നി തുടങ്ങി. യാതൊരാപത്തും അപകടവും കൂടാതെ അവൻ വഞ്ചി കടവിലടുപ്പിക്കുകയും ചെയ്തു. കൊച്ചുണ്ണി ഇതിനു മുമ്പ് കഴുക്കോൽ കുത്തി പരിചയമുണ്ടായിരുന്ന ആളല്ല. അവന് സകല വേലകൾക്കും പ്രകൃത്യാ തന്നെ ഒരു വശതയുണ്ടായിരുന്നു. ഈ സംഗതി നടന്നതിന്റെ ശേഷം സാമാനങ്ങൾ കൊണ്ടുവരുന്നതിന് ആലപ്പുഴയ്ക്കും കൊച്ചിക്കും പോകുമ്പോൾ മുതലാളിയുടെ വഞ്ചിക്കാരനായിരുന്നതും കൊച്ചുണ്ണി തന്നെയായിരുന്നു. ഇങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിക്ക് നിത്യവൃത്തിക്ക് മാത്രം കൊടുത്താൽ പോരെന്ന് തോന്നുകയാൽ മുതലാളി ചെലവ് കഴിച്ച് പ്രതിമാസം ഒരു ചെറിയ സംഖ്യ അവന് ശമ്പളമായിട്ടും കൊടുത്തു തുടങ്ങി. ശമ്പളം വാങ്ങിയാൽ അവൻ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മാതാപിതാക്കന്മാരുടെ കയ്യിൽ കൊടുക്കും.
Sample complete. Ready to continue?